2019 ഫെബ്രുവരി 9 ശനിയാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ആദ്യഘട്ടം ഉദ്ഘാടനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകപ്രശസ്ത ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ എം വി പിള്ളയുമായി വി എസ് രാജേഷ് നടത്തിയ അഭിമുഖം. ഇതൊരു വലിയ തുടക്കം. ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ലോകപ്രശസ്ത ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ എം വി പിള്ള. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്നതിന് ലോക നിലവാരത്തിലുള്ള അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യഘട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് തോന്നയ്ക്കലിലെ ലൈഫ് സയൻസ് പാർക്കിൽ രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ കേരളം ഈ മനുഷ്യന് നന്ദി പറയണം. ഭരണാധികാരികളുടെ വാതിലിൽ നിരന്തരമായി മുട്ടി ഇത് കേരളത്തിൽ തന്നെ തുടങ്ങാൻ ഇടയാക്കിയതിന് ഡോക്ടർ എം വി പിള്ള കേരളകൗമുദിയോട് സംസാരിച്ചപ്പോൾ ചോദ്യം: ഒന്നാം ഘട്ടം പൂർത്തിയായി, എന്താണ് പ്രത്യേകത? ഡോക്ടർ എം വി പിള്ളയുടെ മറുപടി: ഇപ്പോൾ ഇന്ത്യയിൽ ആകെ പൂനെയിൽ ഒരു വൈറോളജി ലാബ് മാത്രമാണുള്ളത്. വൈറസ് ബാധകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് കണ്ടുപിടിക്കാവുന്നത് മാത്രം അവർ കണ്ടുപിടിക്കും, പറ്റാത്തത് വിദേശ ലാബുകളിലേക്ക് അയക്കും. കണ്ടുപിടിക്കുന്നതോടെ അവരുടെ ജോലി തീരും. തുടർന്നുള്ള പഠനമോ ഗവേഷണമോ പ്രതിരോധമോ ഒന്നും അവർക്ക് കഴിയില്ല. എന്നാൽ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് വേൾഡ് ക്ലാസ് ഡയഗ്നോസ്റ്റിക് ലാബാണ്. ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്കുമായി കണക്റ്റഡ് ആണ് ഈ ലാബ്. 28 രാജ്യങ്ങളിലായുള്ള 45 സെന്ററുകളിലെ വിദഗ്ധരുടെ വൈദഗ്ധ്യവും നമുക്ക് വളരെ എളുപ്പം പ്രയോജനപ്പെടുത്താനാവും. ശരിക്കും ഇന്റർപോൾ രാജ്യാന്തര തലത്തിൽ കേസുകൾ അന്വേഷിക്കുന്നത് പോലെയാണ്. ഒരു വൈറസ് അതെങ്ങനെ വരുന്നു, എന്താണ് അതിന്റെ സ്ഥിതി, പ്രതിരോധം എങ്ങനെ വേണം എന്നൊക്കെ വളരെ എളുപ്പം ഗവേഷണം നടത്തി കണ്ടുപിടിക്കാൻ കഴിയും. രണ്ടാം ഘട്ടത്തിൽ എപ്പിഡമോളജി പഠനത്തിനും പ്രതിരോധത്തിനും മുൻതൂക്കം ലഭിക്കും. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാണ് ഈ പഠനം നടത്തുക. ഉദാഹരണത്തിന്, നിപ്പ വൈറസ് ബാധയുണ്ടായി, കുറെ പേർ മരിച്ചു, ചിലർ ജീവിച്ചിരിക്കുന്നു. അവർക്ക് വൈറസ് ബാധയുണ്ടോ, അത് പൂർണ്ണമായും അമർച്ച ചെയ്യപ്പെട്ടോ തുടങ്ങിയ പഠനങ്ങൾ നടത്താനും പ്രതിരോധ വാക്സിനുകൾ കണ്ടെത്താനും കഴിയും. 28,000 ചതുരശ്ര അടിയിലാണ് ആദ്യഘട്ടം. രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ 100,000 ചതുരശ്ര അടിയിലുള്ള സ്ഥാപനമായി മാറും. ചോദ്യം: എന്ന് പണിതീരും? മറുപടി: അത് സർക്കാർ താൽപര്യമെടുക്കുന്നതുപോലെ ഇരിക്കും. ചോദ്യം: ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്കിന്റെ പരിധിയിൽ വരുന്നതിന്റെ പ്രത്യേകത? മറുപടി: ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല വിദഗ്ധരുടെയും സേവനം ലഭ്യമാകുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഉദാഹരണത്തിന്, ഹെപ്പറ്റൈറ്റിസ് ബിയിലെ ഗവേഷണത്തിലെ അതോറിറ്റിയായ ക്രിസ്റ്റ്യൻ ബ്രഷോ ഉദ്ഘാടനത്തിന് എത്തിയിട്ടുണ്ട്. ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്കിന്റെ ഡയറക്ടറാണ്. അതുപോലെ ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്കിന്റെ സ്ഥാപകരിലൊരാളായ ഡോക്ടർ റോബർട്ട് ഗാലോ ഹെപ്പറ്റൈറ്റിസ് സിക്ക് മരുന്ന് കണ്ടുപിടിച്ച ബാൾട്ടിമാർ മേരിലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ വൈറോളജിയിലെ ശ്യാമസുന്ദരൻ, അദ്ദേഹം തൃശൂർ മെഡിക്കൽ കോളേജിന്റെ പ്രോഡക്റ്റാണ്. അതുപോലെ ഡോക്ടർ ശാർങ്ങധരൻ, ഇവരൊക്കെ എത്തിയിട്ടുണ്ട്. ഇവരെപ്പോലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വിദഗ്ധരുടെ സഹകരണം വലിയ സംഭാവനയായിരിക്കും. ചോദ്യം: ജനങ്ങൾക്കുള്ള പ്രയോജനം? മറുപടി: ഇതൊരു ദന്തഗോപുരമല്ല, ജനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഒരു സ്ഥലത്ത് പകർച്ചവ്യാധി ഉണ്ടായാൽ ഇവിടെ നിന്നുള്ള ടീം മുന്നിട്ടിറങ്ങും. അവിടെ ചെന്ന് കാരണം കണ്ടെത്തുകയും പ്രതിരോധം നടപ്പാക്കുകയും ചെയ്യും. വൈറസ് ബാധ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കും. ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് പൂർണ്ണമായി. ചോദ്യം: കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ശ്രമം നടത്തിയിരുന്നല്ലോ? മറുപടി: അതെ, അന്ന് വി എം സുധീരൻ പിന്തുണച്ചു. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ വി എം സുധീരൻ ഇത് സ്ഥാപിക്കണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടിയും താൽപര്യമെടുത്തു. 2 കോടി രൂപയും വകയിരുത്തി. പക്ഷേ സെക്രട്ടറിമാർ എതിർത്തു. അന്നത്തെ ആരോഗ്യ സെക്രട്ടറി തന്നെ അത് വേണ്ടെന്ന് വെച്ചു. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, നമ്മുടെ സെക്രട്ടറിമാരിൽ ബഹുഭൂരിപക്ഷത്തിനും കേരളത്തോട് ഒരു താൽപര്യവുമില്ല. അവർക്ക് സ്വന്തം സ്ഥാനമാനങ്ങളിലും ആനുകൂല്യങ്ങളിലും മാത്രമാണ് താൽപര്യം. എന്റെ അനുഭവമാണ് ഇത് പറയിപ്പിക്കുന്നത്. ചോദ്യം: ഈ സർക്കാരിന്റെ റോൾ? മറുപടി: കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സെക്രട്ടറിമാർ തീരുമാനിക്കുമെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് തീരുമാനിച്ച് നടപ്പിലാക്കാൻ താഴോട്ട് നിർദ്ദേശിക്കുകയാണ്. അതാണ് വ്യത്യാസം. ഞാൻ വെറുതെ പറയുകയല്ല, ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമാകുന്നതിന്റെ മുഴുവൻ ക്രെഡിറ്റും പിണറായി വിജയന് അവകാശപ്പെട്ടതാണ്. അദ്ദേഹം ആത്മാർത്ഥമായി ശ്രമിച്ചതിനാലാണ് ഇത് യാഥാർത്ഥ്യമാകുന്നത്. അമേരിക്കയിൽ വന്നപ്പോൾ അദ്ദേഹം അവിടുത്തെ വൈറോളജി ലാബ് സന്ദർശിച്ചു. മുമ്പൊരു മുഖ്യമന്ത്രിയും ഇങ്ങനെ ചെയ്തിട്ടില്ല. ചോദ്യം: താങ്കൾ വലിയൊരു പങ്കുവഹിച്ചു, ഇവിടെ പദവികൾ ഒന്നും ഏറ്റെടുക്കില്ലേ? മറുപടി: ഒരു അഡ്വൈസറായി ഞാൻ എന്നും ഉണ്ടാകും. ഒരു പദവിയും പ്രതിഫലവും വേണ്ട. പൂന്താനം പാടിയതുപോലെ സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ച് നാണം കെട്ട് നടപ്പാനില്ല. ഇതെന്റെ നാടാണ്. ഇവിടെ മോഡൽ സ്കൂളിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമാണ് ഞാൻ പഠിച്ചത്. മനസ്സാസ്മരാമി.